ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അഴിമതിയുടെ വാർപ്പ് മാതൃകയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു തമാശ കഥയുണ്ട്. വർഷങ്ങളായി പരിചയമുള്ള മൂന്ന് ബ്യൂറോക്രാറ്റുകൾ ഒരിക്കൽ യു എൻ കോൺഫറൻസ് കഴിഞ്ഞ് ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷാവർഷം നടക്കുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വരുമ്പോഴെല്ലാം പരസ്പരം കാണുകയും സൌഹൃദം പുതുക്കുകയും ചെയ്യുന്നതല്ലാതെ പരസ്പരം അവരവരുടെ നാട്ടിൽ ആതിഥ്യം അരുളിയിട്ടില്ലെന്നും അതിനൊരു മാറ്റം വരണമെന്നും അവർ നിശ്ചയിച്ചു. ചൈനയിലെയും ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും ബ്യൂറോക്രാറ്റുകളായിരുന്നു അവർ. അങ്ങനെ ആദ്യം ചൈനീസ് ബ്യൂറോക്രാറ്റിന്റെ ക്ഷണം സ്വീകരിച്ച് മറ്റു രണ്ടുപേരും ബെയ്ജിംഗിലെത്തി. വിമാനത്താവളത്തിലിറങ്ങിയ ഇരുവരെയും സ്വീകരിച്ച ചൈനീസ് ബ്യൂറോക്രാറ്റ് അവരെയും കൊണ്ട് ഒരാഡംബര കാറിൽ ആറുവരി ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് കുറച്ചകലെയുള്ള ഒരു വലിയ ബംഗ്ലാവിന് മുന്നിലെത്തി. കാറിൽ നിന്നിറങ്ങിയ ഇരുവരും ആ വീടിന്റെ വലിപ്പവും മനോഹാരിതയും ആഡംബരപൂർണമായ സ്ഥിതിയുമൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇത്രയും വലിയൊരു വീട് എങ്ങനെ നിർമ്മിക്കാനായി? ആഫ്രിക്കൻ ബ്യൂറോക്രാറ്റാണ് ആ ചോദ്യം ചോദിച്ചത്. ചൈനക്കാരൻ മറുപടി പറഞ്ഞു, നമ്മളിപ്പോൾ കടന്നുവന്ന ദേശീയ പാത കണ്ടില്ലേ, അതിന്റെ നിർമ്മാണത്തിനുള്ള തുകയിൽ നിന്ന് കുറച്ചു പണം ആരുമറിയാതെ ഞാനെടുത്ത് ഈ വീടുണ്ടാക്കി. അടുത്ത ഊഴം ഇന്ത്യക്കാരന്റേതായിരുന്നു. ആഫ്രിക്കൻ സുഹൃത്തിനെയും ചൈനീസ് സുഹൃത്തിനെയും ഡൽഹി വിമാനത്താവളത്തിൽ സ്വീകരിച്ച ഇന്ത്യക്കാരൻ അവരെയും കൊണ്ട് നഗരത്തിന് വെളിയിലുള്ള തന്റെ വസതിയിലേക്ക് നീങ്ങി. പോകുന്ന വഴി കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര സുഖകരമായിരുന്നില്ല എങ്കിലും കാറിൽ നിന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതിഥികളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. കൊട്ടാര സമാനമായ ഒരു വസതി, ചുറ്റിനും പൂന്തോട്ടവും കൃത്രിമ വെള്ളച്ചാട്ടവും ദീപാലങ്കാരങ്ങളും. പുറത്തെ കാഴ്ചയിൽ തന്നെ ഇംപ്രസീവായ അതിഥികൾ ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? ഇന്ത്യക്കാരൻ കുസൃതിയോടെ ഒരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മളിപ്പോൾ വന്ന റോഡിന്റെ നിർമ്മാണ ചുമതല എനിക്കായിരുന്നു, കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. അതിഥികളും മൂന്നാമന്റെ ഊഴമെത്തി. ആഫ്രിക്കൻ ബ്യൂറോക്രാറ്റിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഇന്ത്യക്കാരനും ചൈനക്കാരനും ആഫ്രിക്കയിൽ വിമാനമിറങ്ങി. അവിടെ അവരെ കാത്ത് ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. മൂവരും അതിൽ കയറി കുറച്ചകലെയുള്ള സ്ഥലത്ത് ലാൻഡ് ചെയ്തു. കാടിന് നടുവിലൊരു കൊട്ടാരം. ചുറ്റിനും മിലിറ്ററി ഗാർഡുകൾ സുരക്ഷാ വലയം തീർത്തിരിക്കുന്നു. നൂറുകണക്കിന് പരിചാരകർ. ഇന്ത്യക്കാരനും ചൈനക്കാരനും അമ്പരപ്പോടെ പരസ്പരം നോക്കി. എന്തെങ്കിലും ചോദിക്കും മുമ്പ് ആഫ്രിക്കൻ ബ്യൂറോക്രാറ്റ് പറഞ്ഞു, നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹൈവേ എങ്കിലും നിങ്ങൾ കണ്ടിരുന്നു. ഇതാണ് അഴിമതിയുടെ സ്റ്റീരിയോ ടൈപ്പ് കഥ. ഇത് ഓരോരുത്തരുടെയും സൌകര്യപൂർവ്വം ഭാവനാപൂർവ്വം മാറ്റിയെഴുതാം. ആഫ്രിക്കക്കാരന്റെ സ്ഥാനത്ത് ഇന്ത്യക്കാരനെ വേണമെങ്കിൽ ചേർക്കാം. ഇനി രാജ്യങ്ങളെ മാറ്റി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്താം. തമിഴ്നാടോ കേരളമോ ഡൽഹിയോ ഒക്കെയാവാം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ കഥയിലെ ആഫ്രിക്കക്കാരന്റെ സ്ഥാനത്ത് കേരളം തന്നെയായിരിക്കണം. കാരണം അത് സാങ്കല്പിക കഥയല്ല എന്നതുകൊണ്ട് തന്നെയാണ്. നമുക്ക് മുന്നിലൊരു പാലാരിവട്ടം പാലമുണ്ട്, അതിന്റെ കഥയുണ്ട്. 2014 പണി തുടങ്ങി 2016 ഉദ്ഘാടനവും കഴിഞ്ഞ പാലം. പക്ഷേ പണം കൊടുത്ത് തീരും മുന്നേ പാലം തകർന്നു. ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ വിജിലൻസിന്റെ അന്വേഷണം തുടങ്ങി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, കിഡ്കോ എന്നീ സ്ഥാപനങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയോ എന്ന് വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. എറണാകുളം സ്പെഷ്യൽ വിജിലൻസ് യൂണിറ്റാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് 47.71 കോടി രൂപ നൽകിയാണ് മേൽപ്പാല നിർമ്മാണത്തിന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഏൽപ്പിക്കുന്നത്. അവർ പാലം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കിഡ്കോ ഏജൻസിയെ ചുമതലപ്പെടുത്തി. RDS എന്ന ഗുജറാത്ത് ആസ്ഥാനമായ കമ്പനിക്ക് നിർമ്മാണ കരാറും കൊടുത്തു. ഈ കമ്പനി 2.5 വർഷം കൊണ്ട് നിർമ്മിച്ചു കൊടുത്ത പാലമാണ് ഇപ്പോൾ പൊളിഞ്ഞുകിടക്കുന്നത്. മദ്രാസ് IIT വിദഗ്ധർ പാലം പരിശോധിച്ചിട്ട് പറഞ്ഞത് ഗുരുതരമായ പിശക് നിർമ്മാണത്തിൽ സംഭവിച്ചു എന്നാണ്. ഏറ്റവും ഒടുവിൽ പാലം ഇപ്പോൾ മറ്റൊന്ന് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. വിഷയത്തിൽ അന്നത്തെ ഉദ്യോഗസ്ഥനായ TO സൂരജ് ഉൾപ്പെടെയുള്ളവർ നിയമ നടപടി നേരിടുന്നു എന്നതൊക്കെ ശരിയാണ്. താൻ മാത്രമല്ല, മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ട് എന്ന് സൂരജ് കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനുമപ്പുറം മറ്റൊരു ചോദ്യമുണ്ട്. പൊതുജനങ്ങളുടെ പണമാണ് റോഡ് പണിയാനും പാലം പണിയാനും വിനിയോഗിക്കുന്നത്. അതിലെ 50 കോടിയോളം രൂപയാണ് പാലാരിവട്ടം പാലത്തിനും വിനിയോഗിച്ചത്. ആ കോടികളാണ് പൊട്ടിപ്പൊളിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇനി വീണ്ടും പാലം പണിയാൻ കോടികൾ ചെലവഴിക്കാൻ പോകുന്നു. അതും ഖജനാവിലെ, അതായത് നമ്മുടെ പൊതുജനങ്ങളുടെ പണം. എല്ലാത്തിനും നിയമനിർമ്മാണം നടത്തുന്ന സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. ഇത്തരം വീഴ്ചകളുണ്ടായാൽ കുറ്റക്കാരിൽ നിന്ന് പണം ഈടാക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കുമോ?